ഓം ശാന്തി. 18/9/2023 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ബാബയുടെ ആശയാണ് കുട്ടികൾ പൂർണമായും നഷ്ടമോഹ ആകുക എന്നത്. ബാബ, അങ്ങ് ഞങ്ങളുടേതാണ്, ഞങ്ങൾ അങ്ങയുടേതാണ് എന്ന് എപ്പോൾ ഈ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവോ അപ്പോൾ സത്യമായ പ്രീതി ഉണ്ടാകും. ചോദ്യം: രുദ്ര ശിവബാബ മുഖേന രചിക്കപ്പെട്ട യജ്ഞവും മനുഷ്യർ രചിച്ചുകൊണ്ടിരിക്കുന്ന യജ്ഞങ്ങളും തമ്മിലുള്ള മുഖ്യ വ്യത്യാസം എന്താണ്? ഉത്തരം: മനുഷ്യർ രചിക്കുന്ന യജ്ഞത്തിൽ യവം, എള്ള് എന്നിവ സ്വാഹ ചെയ്യുന്നു. അത് ഭൗതിക വസ്തുക്കളുടെ യജ്ഞമാണ്. ബാബ രചിച്ച യജ്ഞം അവിനാശി ജ്ഞാനയജ്ഞമാണ്. ഇതിൽ പഴയ ലോകം മുഴുവനും സ്വാഹയാകുന്നു. 2. ആ യജ്ഞം അല്പകാലത്തേക്ക് മാത്രം നടക്കുന്നതാണ്. ഈ യജ്ഞം വിനാശം വരെയും നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കുട്ടികൾ കർമാതീത അവസ്ഥയിലെത്തുമ്പോൾ യജ്ഞവും സമാപ്തമാകും. ഗീതം: നിർബലരുമായി ബലവാന്റെ യുദ്ധം. ഓം ശാന്തി. ഇപ്പോൾ കുട്ടികൾക്കറിയാം ഇതിനെ പാഠശാല എന്നും ജ്ഞാനയജ്ഞം എന്നും പറയും. പാഠശാല എന്ന നിലയ്ക്ക് തീർച്ചയായും ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത് യജ്ഞവുമാണ്, പാഠശാലയുമാണ്. ഇത് രുദ്രജ്ഞാനയജ്ഞമാണ്. മറ്റുള്ളവർ ഇവിടെ നിന്ന് പ്രചോദനം എടുക്കുന്നു, സ്ഥൂലമായ യജ്ഞം രചിക്കുന്നു. അതിൽ യവം, എള്ള് എന്നിവ ആഹുതി ചെയ്യുന്നു. വേറെ ചിലർ വളരെ വലിയ യജ്ഞം രചിക്കുന്നു. അവിടെ 4 വശത്തും വേദഗ്രന്ഥങ്ങൾ വയ്ക്കുന്നു. ഇതിനുവേണ്ടി വളരെ വലിയ സ്ഥലം എടുക്കുന്നു. പിന്നീട് ഒരു ഭാഗത്ത് അരി, നെയ്, ആട്ട എന്നിവർ വയ്ക്കുന്നു. മറുഭാഗത്ത് എല്ലാ ശാസ്ത്രങ്ങളും വയ്ക്കുന്നു. ഏത് ശാസ്ത്രമാണോ ആവശ്യപ്പെടുന്നത്, പിന്നെ അത് സംബന്ധിച്ച് കേൾപ്പിക്കുന്നു. പിന്നീട് യജ്ഞത്തിൽ സ്വാഹ ചെയ്യുന്നു. ബാബു പറയുന്നു: രുദ്രൻ എന്നത് എന്റെ പേരാണ്. രുദ്രഭഗവാൻ ജ്ഞാനയജ്ഞം രചിച്ചു എന്ന് പറയാറുണ്ട്. ഇതിന്റെ പേര് രുദ്രജ്ഞാനയജ്ഞം എന്നറിയപ്പെടുന്നു. നെഹ്റുവിന് ശേഷം നെഹ്റു മാർഗ്, നെഹ്റു പാർക്ക് എന്നെല്ലാം പേര് വെച്ചതുപോലെ. രുദ്രൻ എന്നാൽ ഭഗവാൻ ശിവനാണ്. ആ ശിവൻ തന്നെയാണ് രുദ്രജ്ഞാനയജ്ഞം രചിച്ചത്. ഈ യജ്ഞത്തിൽ പഴയ ലോകം മുഴുവൻ ആഹുതി ചെയ്യപ്പെടുന്നു. ഇതാരുടെ ബുദ്ധിയിലും ഇല്ല. എത്ര വലിയ സൃഷ്ടിയാണ്, എത്ര വിസ്തൃതമായ പട്ടണങ്ങളാണ്! എല്ലാം ഈ അവിനാശി ജ്ഞാനയജ്ഞത്തിൽ ആഹുതി ചെയ്യപ്പെടും. പഴയ ലോകത്തിന്റെ വിനാശം തീർച്ചയായും ഉണ്ടാകും. പിന്നീട് പുതിയ ലോകമുണ്ടാകും. വിനാശത്തിന് പ്രകൃതി ദുരന്തങ്ങളും സഹായകമാകുന്നു. ഇത് രുദ്ര രാജസ്വ അശ്വമേധ അവിനാശി ജ്ഞാനയജ്ഞമാണ്. അവിനാശി എന്നാൽ വിനാശം ഉണ്ടാകുന്നതുവരെ നിലനിൽക്കും. ഇങ്ങനെ മറ്റൊരു യജ്ഞവും നടക്കുന്നില്ല. ഏറ്റവും കൂടിയാൽ 1 മാസം നടക്കും. ഗീതയും 1 മാസമാണ് കേൾപ്പിക്കുക. ഞാനാണ് ഈ ജ്ഞാനയജ്ഞം രചിച്ചത് എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. ഇത് രാജസ്വ അശ്വമേധമാണ്. നിങ്ങളുടെ രഥത്തെ സ്വാഹ ചെയ്യണം, ബലിയർപ്പിക്കണം. അവർ പേര് മറ്റൊന്നു വെച്ചു. ദക്ഷ പ്രജാപതിയുടെ യജ്ഞം കാണിക്കുന്നു. അതിൽ കുതിരയെ കത്തിക്കുന്നു. വലിയ കഥയാണ്. ഇതെന്റെ അവിനാശി ജ്ഞാനയജ്ഞമാണ് എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. അവിനാശിയിലൂടെ അവിനാശി യജ്ഞം. സദാ ഇത് നടന്നുകൊണ്ടിരിക്കുകയില്ല. മുഴുവൻ ലോകത്തെയും സ്വാഹ ചെയ്യുന്ന സമയം വരുന്നതുവരെ ഈ യജ്ഞം നടക്കും. കാരണം ബാബ ജ്ഞാനസാഗരനാണ്. ഭക്തിയിൽ ധാരാളം ശാസ്ത്രങ്ങളുണ്ട്. ബാബജ്ഞാനസാഗരനാണെങ്കിൽ തീർച്ചയായും ആ ബാബയുടെ പക്കൽ പുതിയ ജ്ഞാനം ഉണ്ടാകും. ബാബ തന്റെ പൂർണമായ പരിചയം നൽകുന്നു, പിന്നീട് സൃഷ്ടിചക്രം എങ്ങനെ കറങ്ങുന്നു എന്നും മനസ്സിലാക്കി തരുന്നു. അതിലൂടെ ആത്മാവ് ത്രികാലദർശിയാകുന്നു. ത്രികാലദർശിയാക്കുന്ന ജ്ഞാനം മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഒന്നാമതായി ജ്ഞാനം ധാരണ ചെയ്യണം. രണ്ടാമത് നിങ്ങൾ കുട്ടികൾ യോഗബലത്തിലൂടെ വികർമാജീതരാകണം. തലയിലുള്ള ജന്മജന്മാന്തര പാപത്തിന്റെ ഭാരം കത്തിക്കുന്നതിന് സമയമെടുക്കും. എത്ര വർഷമായി എന്നിട്ടും കർമാതീതമായില്ല. കർമാതീത അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ യജ്ഞവും സമാപിക്കും. ഇത് വളരെ വലിയ യജ്ഞമാണ്. അടയാളങ്ങൾ കാണുന്നുണ്ട്. തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ടു പോകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇടയ്ക്ക് കനത്ത വെള്ളപ്പൊക്കമുണ്ടാകും, ഇടയ്ക്ക് ഭൂമികുലുക്കമുണ്ടാകും, ഇടയ്ക്ക് ക്ഷാമമുണ്ടാകും. 4 വർഷത്തെ പദ്ധതികൾ ഉണ്ടാക്കി ഇനി ധാന്യങ്ങൾ ധാരാളം ഉണ്ടാകും എന്നെല്ലാം അവർ വെറുതെ പൊങ്ങച്ചം പറയുകയാണ്. കഴിക്കാനുള്ള മനുഷ്യർ വളരെ കൂടുതലാണ്. മനുഷ്യർ മാത്രമല്ല, വെട്ടുകിളികളും കീടങ്ങളും എല്ലാം തിന്നുന്നു. വെള്ളപ്പൊക്കം വന്ന് വളരെ നഷ്ടമുണ്ടാക്കുന്നു. ഈ പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങൾക്കറിയാം, ക്ഷാമങ്ങളും മറ്റും തീർച്ചയായും ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന്. അടയാളങ്ങൾ കാണപ്പെടും. യുദ്ധം ചെറുതായി ഉണ്ടായാൽ മതി, ധാന്യങ്ങൾ വരുന്നത് തടസ്സപ്പെടും. മുമ്പ് യുദ്ധത്തിൽ എത്ര കപ്പലുകൾ മുങ്ങിയിരുന്നു, പരസ്പരം വളരെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബാബ പറയുന്നു, 5000 വർഷം മുമ്പും ഈ യജ്ഞം രചിച്ചിരുന്നു. നിങ്ങൾ രാജയോഗം പഠിക്കുകയും ചെയ്തിരുന്നു. ഇത് ബ്രാഹ്മണരിലൂടെയാണ് രചിക്കപ്പെടുന്നത്. ഗീതയിൽ യുദ്ധത്തിന്റെയും മറ്റും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സഞ്ജയൻ എന്നിവരെല്ലാം ഉണ്ട്. ഇവയെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ്. ഇതും അവിനാശിയാണ്. വീണ്ടും ഭക്തിമാർഗത്തിൽ അതേ സാമഗ്രികൾ പുറത്തുവരും. രാമായണം തുടങ്ങി പുറത്തിറങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങളെല്ലാം വീണ്ടും പുറത്തുവരും. ആരുടെ രാജധാനി ഉണ്ടായിരുന്നുവോ, ഇംഗ്ലീഷുകാർ വന്നു, മുസ്ലിമുകൾ വന്നു, ഇവരെല്ലാം വന്നുപോയതാണ്, വീണ്ടും വരും. വീണ്ടും വിഭജനം ഉണ്ടാകും. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളിലും നമ്പർ ക്രമത്തിലായിരിക്കും. ചിലർക്ക് ഒന്നും അറിയില്ല. ബാബ മനസ്സിലാക്കി തരുന്നു എത്ര യജ്ഞങ്ങൾ രചിക്കുന്നു. വാസ്തവത്തിൽ അവിനാശി അശ്വമേധ രുദ്രജ്ഞാനയജ്ഞം രുദ്രശിവ ഭഗവാൻ തന്നെയാണ് രചിച്ചത്. കൃഷ്ണൻ രചിച്ചിട്ടില്ല. കൃഷ്ണന്റെ അതേ ചിത്രം സത്യയുഗത്തിൽ മാത്രമേ ഉണ്ടാകൂ, പിന്നീട് ഒരിക്കലും ലഭിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ നാമരൂപദേശകാലങ്ങളെല്ലാം മാറുന്നു. കൃഷ്ണൻ തന്നെ വന്ന് സ്വയം പതിത പാവനൻ എന്ന് പറയുക സാധ്യമല്ല. പതിത പാവനൻ ഒരേ ഒരു പരമാത്മാവാണ്. ആദ്യം തന്നെ എന്തുകൊണ്ട് രൂപം കാണിച്ചു തന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കും. അങ്ങനെ ചെയ്യില്ല. എല്ലാം ആദ്യം തന്നെ പറയുകയേ ഇല്ല. ആദ്യം തന്നെ എന്തുകൊണ്ട് ഈ ജ്ഞാനം നൽകുന്നില്ല, ഒറ്റ ദിവസം കൊണ്ട് ജ്ഞാനം നൽകാത്തത് എന്തുകൊണ്ടാണ് എന്നെല്ലാം നിങ്ങൾ ചോദിക്കും. എന്നാൽ അങ്ങനെ ചെയ്യില്ല. ഇത് ജ്ഞാനസാഗരനാണ്. അതിനാൽ തീർച്ചയായും മെല്ലെ മെല്ലെ ക്രമത്തിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ഒരേ സമയം പഠിക്കുകയും ചെയ്യുന്നില്ല. നമ്പർ ക്രമത്തിൽ പഠിക്കുകയും പഠനത്തിൽ സമയമെടുക്കുകയും ചെയ്യും. ഇതിന്റെ പേര് തന്നെ അവിനാശി രുദ്രജ്ഞാനയജ്ഞം എന്നാണ്. ഇപ്പോൾ ഇത് എവിടെയും എഴുതി വച്ചിട്ടില്ല. ശാസ്ത്രങ്ങളിൽ ഭാരതത്തിന്റെ സഹജ രാജയോഗം എന്ന പേരിന് മാത്രം അക്ഷരങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ശരി, എപ്പോഴാണ് പ്രാചീനം? ആരംഭത്തിൽ. എങ്കിൽ തീർച്ചയായും ഈ അവിനാശി ജ്ഞാനയജ്ഞത്തിലൂടെ തന്നെ സ്വർഗം ഉണ്ടാക്കപ്പെടും. ബാബ പറയുന്നു, കൽപ്പകൽപ്പം സംഗമയുഗത്തിൽ ഞാൻ വരുന്നു. അവർ തെറ്റിച്ചു കളഞ്ഞു, സമയവും മാറ്റി. പിന്നീട് സത്യയുഗത്തിന്റെ ആയുസ് 100,000 വർഷം എന്നെഴുതി വച്ചു. എന്നാൽ വാസ്തവത്തിൽ ഇത് 4 ഭാഗമാണ്. സ്വസ്തികയിലും 4 ഭാഗങ്ങളുണ്ട്, ജ്ഞാനവും ഭക്തിയും. പകുതികൽപ്പം ജ്ഞാനപ്പകൽ, പകുതികൽപ്പം ഭക്തിയാകുന്ന രാത്രി. ജ്ഞാനത്തിന്റെ പ്രാലബ്ധമായി വെണ്ണ ലഭിക്കുന്നു, ഭക്തിയുടെ പ്രാലബ്ധമായി മോര് ലഭിക്കുന്നു. അധപ്പതിച്ച് പാടെ നശിക്കുന്നു. പുതിയ ലോകത്തിന് വീണ്ടും തീർച്ചയായി പഴയതാകണം. കലകൾ കുറഞ്ഞു വരുന്നു. അതിനാൽ ഇപ്പോൾ ഇതിനെ ഭ്രഷ്ടാചാരി എന്ന് വിളിക്കുന്നു. ആസുരീയ ലോകമല്ലേ? ഭക്തി ചെയ്തുകൊണ്ടേ വരുന്നു, അവസാനിക്കുന്നില്ല. ഭഗവാനെ ലഭിച്ചുവെങ്കിൽ അവസാനിക്കില്ലേ? പകുതികൽപ്പം ഭക്തി നടക്കണം. ഈ കാര്യങ്ങളെല്ലാം ഭക്തർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ലോകം എങ്ങനെ ഉണ്ടാകുന്നു എന്നത് ചിത്രങ്ങളിലൂടെ സാക്ഷാത്കാരം ചെയ്യിക്കണം. പഴയ ലോകം അവസാനിക്കുന്നു, പിന്നീട് പുതിയത് സ്ഥാപിക്കുന്നു. ഇപ്പോൾ എക്സിബിഷൻ എന്നിവയ്ക്ക് ഏതെങ്കിലും വലിയ ആളുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നു. സഹായം സ്വീകരിക്കേണ്ടി വരുന്നില്ലേ? അവർക്ക് പിന്നീട് നന്ദി പറയുന്നു. ആശംസകൾ അറിയിക്കാൻ കമ്പി സന്ദേശം അയക്കുന്നു. എത്ര വലിയ വലിയ പേരുകളാണ് സ്വയത്തിന് വെക്കുന്നത്! ശ്രീ ശ്രീ എന്ന പേരും വെക്കുന്നു. ശ്രീ ശ്രീ ബാബ മനസ്സിലാക്കി തരുന്നു, ശ്രേഷ്ഠാചാരി ലോകമായിരുന്നു, ഇപ്പോൾ ഭ്രഷ്ടാചാരിയാണ്. വീണ്ടും ബാബ ശ്രേഷ്ഠാചാരിയാക്കുന്നതിന് വന്നിരിക്കുന്നു. ആ ബാബ സ്വയത്തിന് ആദ്യമേ തന്നെ ശ്രീ എന്ന പേര് വെക്കുന്നു. വാസ്തവത്തിൽ ശ്രീലക്ഷ്മി, ശ്രീനാരായണൻ എന്ന് സത്യയുഗത്തിൽ തന്നെയാണ് പറയുന്നത്. രാജാക്കന്മാർക്ക് ശ്രീ എന്ന പേര് ഒരിക്കലും വെക്കുകയില്ല. അവരെ ഹിസ് ഹൈനസ് എന്ന് പറയുന്നു. ഏറ്റവും വലിയ, അതായത് ഹിസ് ഹോളിനെസ് ലക്ഷ്മി നാരായണനെ രാജാക്കന്മാർ കൂടി പൂജിക്കുന്നു. കാരണം അവർ പവിത്രരായിരുന്നു, സ്വയം പതീതമാണ്. പവിത്ര രാജാക്കന്മാരെ ഹിസ് ഹോളിനെസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഹിസ് ഹൈനസ് എന്നതിനു പകരം വളരെയധികം പേരുകൾ എല്ലാവർക്കും നൽകുന്നു. ശ്രീ ശ്രീ എന്ന് പറയുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത അച്ഛൻ നിങ്ങളെ ശ്രീ ആക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ ലോകം എങ്ങനെ സ്ഥാപിതമാകുന്നു? ചിത്രങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കി കൊടുക്കാം. ഞങ്ങൾ ഭ്രഷ്ടാചാരിയിൽ നിന്ന് ശ്രേഷ്ഠാചാരികളാക്കുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്കൾ ഉദ്ഘാടനം ചെയ്യൂ. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടാറില്ലേ എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കി കൊടുക്കുന്നവർ നല്ല ഉത്സാഹികളാകണം, ചുറുചുറുക്കുള്ളവരാകണം. മിലിറ്ററിക്കാർ എത്ര ടിപ് ടോപ്പിലാണ് ഇരിക്കുക! നിങ്ങൾ കുട്ടികളുടെ പേര് എത്ര വലുതാണ്! ശിവശക്തി സേന. ഈ ജ്ഞാനം ലഭിക്കുന്നത് തന്നെ അവലകൾക്കും അഹല്യകൾക്കുമെല്ലാമാണ്. ഇവിടത്തെ കാര്യങ്ങൾ തന്നെ അത്ഭുതമാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ പഠിപ്പിക്കുന്നത് ആരെയാണെന്ന് നോക്കൂ. അഹല്യകളെയും കൂനികളെയും. ഭഗവാൻ ഉവാച അവരെ രാജയോഗം പഠിപ്പിക്കുന്നു. ഡ്രാമയിൽ ഇതും അടങ്ങിയിരിക്കുന്നു. എന്നാൽ സ്വയം പാപാത്മാവെന്ന് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, ഈ അന്തിമ ജന്മം പവിത്രമാവുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി പ്രാപിക്കാൻ സാധിക്കും. ധാരാളം പേർ വരുന്നുണ്ട്, ആശ്ചര്യത്തോടെ കേൾക്കും, പറയും, ബാബയുടേതാകും, പിന്നെ വീണുപോകും, ഓടിപ്പോവുകയും ചെയ്യും. ഇത് ആരംഭം മുതലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രാവിലെ പറയും, എനിക്ക് ഉറച്ച നിശ്ചയമുണ്ട് എന്ന്. വൈകിട്ട് പറയും, എനിക്ക് സംശയമാണ്, ഞാൻ പോകുന്നു, എനിക്കിങ്ങനെ നടക്കാൻ കഴിയില്ല. ലക്ഷ്യം ഉയർന്നതാണ്, ഞാൻ വിട്ടുപോകുന്നു. ഡ്രാമ നിയതിയാണ്, ബാബയിൽ നിന്ന് വേർപിരിയുന്നു. മായ വളരെ പ്രബലയാണ്, പോയിക്കൊണ്ടിരിക്കെ നല്ല അടി തരുന്നു. ബാബ മായയോടൽപ്പം മൃദുവാകാൻ പറയൂ എന്ന് കുട്ടികൾ പറയുന്നു. ബാബ പറയുന്നു, ഞാൻ മായയോട് നന്നായി ചൂടാകൂ എന്നാണ് പറയുന്നത്. ബാബ പറയുന്നു, ശ്രദ്ധിച്ചിരിക്കണം, മായയുടെ അടിയിൽ നിങ്ങൾ വീണു പോകരുത്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നെ ജനകന് സമാനം ഗൃഹസ്ഥത്തിലിരുന്നും ജീവൻ മുക്തി നേടണം എന്നാണ്. ബാബ പറയുന്നു, ഒരു ജന്മം പവിത്രമാവുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെ അധികാരിയാകും. മനുഷ്യർക്ക് വിഷത്തിനോട്, അതായത് വികാരങ്ങളോട് എന്തിഷ്ടമാണ്? പോയി പോയി വീണുപോകുന്നു. അങ്ങനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പൂജാരിയായി എല്ലാവരുടെയും മുന്നിൽ തലകുനിക്കുന്ന നമ്മൾ പതീതരായതെങ്ങനെ എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ കുമാരിയായിരുന്നുവെങ്കിൽ എല്ലാവരും എന്റെ മുന്നിൽ തലകുനിക്കുമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പൂജ്യരായിരുന്നു കൂടാ? പരിധിയില്ലാത്ത അച്ഛൻ പറയുന്നു, പവിത്ര പൂജ്യരായി മാറൂ. രാജയോഗത്തിന്റെ പരീക്ഷ ഒന്നു മാത്രമാണ്, എത്ര കയറുന്നു വീഴുന്നു. ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കുന്നു. കൽപ്പം മുമ്പ് എന്താണോ ഉണ്ടായത് അത് തന്നെയായിരിക്കും ഫലം. ഇത് ഡ്രാമയാണ്, നമ്മൾ അഭിനേതാക്കളും. പൂർണമായും നഷ്ടമോഹയായാൽ ബാബയോട് പൂർണമായും പ്രീതിയുണ്ടാകും. ബാബ ഞങ്ങൾ അങ്ങയെ തന്നെ ഓർമ്മിക്കും, അങ്ങയിൽ നിന്ന് സമ്പത്തെടുക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യണം, അപ്പോൾ മാത്രമേ സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും പവിത്രമായി സ്വർഗധാമത്തിൽ പോകാൻ സാധിക്കൂ. രണ്ടുപേരും ജ്ഞാനചിതയിൽ ഇരിക്കും. ഇങ്ങനെ ധാരാളം ജോഡികൾ ഉണ്ടാകും. പിന്നെ വേഗം വേഗം വൃക്ഷം വളരാൻ തുടങ്ങും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല ബന്ധനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, തന്റെ ഈ രഥമുൾപ്പെടെ എല്ലാം ഈ അവിനാശി ജ്ഞാനയജ്ഞത്തിൽ സ്വാഹ ചെയ്യണം. സേവനത്തിൽ വളരെ ചുറുചുറുക്കും വേഗതയും ഉള്ളവരാകണം. രണ്ട്, മായ എത്ര തന്നെ ചൂടായാലും ശ്രദ്ധയോടെ ഇരുന്ന് മായയുടെ അടിയിൽ നിന്ന് സ്വയത്തെ രക്ഷിക്കണം, ഭയക്കരുത്. വരദാനം: ദയാഭാവത്തെ ധാരണ ചെയ്ത് സർവരുടെയും സമസ്യകളെ സമാപ്തമാക്കുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കട്ടെ. ഏതാത്മാക്കളുമായും സമ്പർക്കത്തിൽ വരുമ്പോൾ ആര് എങ്ങനെയുള്ള സംസ്കാരമുള്ളവരാകട്ടെ, എതിർക്കാൻ വരുന്നവരാകട്ടെ, ഉരസലുകൾ ഉള്ള സ്വഭാവമുള്ളവരാകട്ടെ, ക്രോധികളാകട്ടെ, എത്ര തന്നെ വിരോധികളാകട്ടെ, താങ്കളുടെ ദയാഭാവന അവരുടെ അനേക ജന്മങ്ങളിലെ കടുത്ത കർമ്മക്കണക്കുകളെ സെക്കൻഡിനുള്ളിൽ സമാപ്തമാക്കും. താങ്കൾ കേവലം താങ്കളുടെ അനാദി ആദി ദാതാവിന്റെ സംസ്കാരങ്ങളെ പുറത്തുകൊണ്ടുവന്ന് ദയാഭാവത്തെ ധാരണ ചെയ്യൂ എങ്കിൽ ബ്രാഹ്മണ പരിവാരത്തിന്റെ സർവ പ്രശ്നങ്ങളും സമാപ്തമാകും. സ്ലോഗൻ: പുണ്യാത്മാവാകുക എന്നാൽ തന്റെ ദയാഹൃദയ സ്വരൂപവും ദൃഷ്ടിയിലൂടെയും ഓരോ ആത്മാവിനെയും പരിവർത്തനം ചെയ്യുക എന്നതാണ്. ഓം ശാന്തി.